You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ മിനി സക്കറായ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ മിനി. ഓസ്ട്രേലിയയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്ന കാര്യത്തിൽ പ്രായവുമായി ബന്ധമുള്ള അതിനെപ്പറ്റിയുള്ള ബന്ധത്തെക്കുറിച്ച് പൊതുവായിട്ടൊരു അവബോധം കുറവാണെന്നാണ് അടുത്തിടെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ?
പൊതുവായി പറഞ്ഞാൽ ഫെർട്ടിലിറ്റി ഈ പ്രായം കൂടുന്തോറും കുറഞ്ഞു വരും. അതൊരു ഒരു ഒരു പൊതുവിജ്ഞാനമായിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷനിൽ അതിൻ്റെ അറിവ് വളരെ കുറവാണ്. ഉദാഹരണത്തിന്, ഒരു ഫോർമൽ സ്റ്റഡി നടത്തി ഒരു യൂറോപ്പിൽ സ്വീഡിഷ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു 50% ഫീമെയിൽ സ്റ്റുഡൻസ് അവരുടെ തീരുമാനം, അവരുടെ പ്രഗ്നന്റ് ആകുന്ന ഒരു ചൈൽഡ് ബെയറിംഗ് ഏജ് അവർ 35 വയസ്സിന് ശേഷത്തേക്ക് മാറ്റിവെക്കാനുള്ള തീരുമാനമായിരുന്നു. പിന്നെ അതിനെപ്പറ്റി എൻക്വയറി ചെയ്തപ്പം അവർക്ക് പ്രായം കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഫെർട്ടിലിറ്റി കുറയും എന്നുള്ള അവയർനെസ് ഉണ്ടായിരുന്നില്ല. ഒരു ഒരു സയന്റിഫിക് രീതി പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഉള്ള ഒരു പ്രായം എന്ന് പറയുന്നത് ദേ ആർ 20s, ഒരു 25-26 ആണ് ഏറ്റവും പീക്ക്. അതിനുശേഷം ഒരു 30 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഫെർട്ടിലിറ്റിയുടെ ചാൻസ് കുറയാൻ തുടങ്ങും. ഒരു 35 വയസ്സിന് മേളിൽ, ഒരു 36 വയസ്സായി കഴിയുമ്പം ഇറ്റ് ജസ്റ്റ് ഗോസ് ഡൗൺ ബൈ 50%, 50% താഴുവാണ് ചെയ്യുന്നത്. 40 വയസ്സിന് മേളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 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 ചാൻസ് എന്ന് പറയുന്നത് ഒരു 5%. അതിനൊരു ഒരു 44 വയസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ 1% ചാൻസേ ഉള്ളൂ. ഈവൻ ആ പെൺകുട്ടികളുടെ പീക്ക് ഫെർട്ടിലിറ്റി ഉള്ള ഒരു പ്രായത്തിൽ, ഒരു 25-26 വയസ്സ് ആ ഒരു പ്രായത്തിൽ പോലും ഒരു ഒരു പെർ മന്ത് ഒരു കൺസീവ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 25% ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് അതിൻ്റെ അവബോധം കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു എഡ്യൂക്കേഷൻ അതൊക്കെ വളരെ കുറവാണ്. അത്
അതുപോലെ ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചിട്ട് അതിനിടയിൽ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചെടുത്തായാലും കുടിയേറുന്നവരെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലായാലും ഇപ്പോൾ ഡെവലപ്ഡ് രാജ്യങ്ങളാണ്, ഇന്ത്യ ആയാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ അവബോധം പൊതുവെ കുറവാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്?
അതാണ് പറയുന്നത്. നമുക്കൊരു ഒരു 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 നമ്മുടെ ബയോളജി നമ്മൾ സ്കൂളിൽ പഠിക്കും, നമ്മൾ ഹ്യൂമൻ ബോഡിയെ പറ്റി പഠിക്കും. പക്ഷേ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഫെർട്ടിലിറ്റി ഏജ് കൊണ്ട് ഫെർട്ടിലിറ്റി താഴും എന്നുള്ള ഒരു 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 അറിവ് അത് നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പ്രായം കൂടുന്തോറും ഫെർട്ടിലിറ്റി കുറയും എന്നുള്ള ഒരു അബദ്ധധാരണയാണ്. ആണുങ്ങൾക്കും ആണുങ്ങളെയും അത് അതുപോലെ തന്നെ ബാധിക്കും. പെൺകുട്ടികൾക്കാണ് അത് വളരെ കൂടുതലായിട്ട് ബാധിക്കുന്നത്, പക്ഷെ ആണുങ്ങളെയും അത് ബാധിക്കും. ഉദാഹരണത്തിന് ആണുങ്ങളുടെ സ്പേം പാരാമീറ്റേഴ്സ്, അതിൻ്റെ നമ്പേഴ്സ്, അതിൻ്റെ മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ്, പിന്നെ അതിൻ്റെ ജനറ്റിക് അബ്നോർമാലിറ്റീസ്, ഇതെല്ലാം ആണുങ്ങളെയും ബാധിക്കുന്ന ഒരു ഒരു ഫാക്ടറാണ്.
ഓക്കെ. അപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരെക്കിടയിൽ ഡോക്ടർ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു മിഥ്യാധാരണകൾ, ഇപ്പോൾ ഇതൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് അവബോധത്തിൻ്റെ ഒരു കുറവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. പക്ഷേ പൊതുവായിട്ട് പല മിഥ്യാധാരണകളും ഇക്കാര്യത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നു, ഒന്ന് വിശദീകരിക്കാമോ?
ഒരു ആദ്യമായിട്ട് തന്നെ ചെറുപ്പക്കാർക്ക് ഒരു 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 വിശ്വാസം, അത് നമ്മുടെ ഇന്ത്യൻ കപ്പിൾസ് എന്നൊന്നും ആകണമെന്നില്ല, പൊതുവായിട്ടുള്ളൊരു ഉദാഹരണം, അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ മാസം അല്ലെങ്കിൽ രണ്ടാമത്തെ മാസം അവർ കൺസീവ് ചെയ്യണം അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകണം എന്നുള്ളതാണ്. അത് ഒരു ഒരു മിഥ്യാധാരണയാണ്. അത് ഞാനത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കപ്പിൾസിന്റെ അവരുടെ പീക്ക് ഫെർട്ടിലിറ്റിയിലുള്ള ഒരു 20s പോലും ഒരു മാസം ഒന്ന് കൺസീവ് ചെയ്യാനുള്ള ചാൻസ് അവർക്ക് 25% ഉള്ളൂ. പിന്നെ വേറെ ഒരു അബദ്ധധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി സബ് ഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പെൺകുട്ടികളെ മാത്രം ഒരു അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് എന്ന് പറയുന്നത് 40% ഒരു മെയിൽ ഫാക്ടർ ആണുങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട്, ഒരു 40% സ്ത്രീകളുടെ പ്രശ്നം കൊണ്ട്, പിന്നെ ഒരു 20% അതിൻ്റെ അകത്ത് 10% രണ്ടുപേരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കാം. 10% പലപ്പോഴും നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ പേഷ്യൻസിനെ ഒരു കാണുമ്പോൾ നമുക്കൊരു ജനറൽ ആയിട്ട് ഒരു സിംപ്ലിഫൈ ചെയ്ത് അവരോട് പറയാനായിട്ട് സാധിക്കുന്ന ഒരു 1/3 മെയിൽ കാരണം കൊണ്ട്, 1/3 ഫീമെയിൽ കാരണം കൊണ്ട്, 1/3 മോസ്റ്റ് കാര്യങ്ങളിലും ഒരു 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 കമ്പൈൻഡ് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. അതൊരു മിഥ്യാധാരണയുണ്ട്. പിന്നെ വേറൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ മെനപ്പോസ് വരെ, മെനപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്തവം നിലയ്ക്കുന്ന അവസ്ഥ വരെ അവർ എഗ്ഗ് എന്ന് വെച്ചാൽ അണ്ഡം പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് അതൊരു മിഥ്യാധാരണയാണ്. ആണുങ്ങൾ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും അവരുടെ മോസ്റ്റ് ഓഫ് ദെയർ അഡൽട്ട് ലൈഫ്. പക്ഷേ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് എഗ്സ് ഉള്ളൂ. അത് തന്നെ നമ്മുടെ ഒരു ഒരു പ്യുബർട്ടി, ആ ഒരു ആർത്തവം തുടങ്ങുന്ന ഒരു കാലഘട്ടം ആകുമ്പോൾ തന്നെ മില്യൻസ് ഓഫ് എഗ്സ് അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു ഫിസിയോളജി. പിന്നെ ഓരോ ദിവസവും എക്സ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്ന, പ്രായം കൂടുന്തോറും എക്സിന്റെ നമ്പർ കുറഞ്ഞു 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 വരും. അതുകൊണ്ടാണ് ഏജ് റിലേറ്റഡ് ഡിക്ലൈൻ ഇൻഫെർട്ടിലിറ്റി ഒരു 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 പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. നമ്പർ മാത്രമല്ല ക്വാളിറ്റിയും കുറയും. പിന്നെ പിന്നെ വേറെ ഒരു ഒരു അബദ്ധധാരണയാണോ അതോ അറിവില്ലായ്മയാണോ ഇത്, നമ്മൾ പ്രെഗ്നന്റ് ആകാൻ പറ്റുന്ന ഏറ്റവും ഒരു ടൈം എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടാണെന്നൊക്കെ ചിലർക്ക് അത് അതൊരു അബദ്ധധാരണയാണ്. അത് ഞാൻ കുറച്ച് എന്നാ പറയുന്നത് ഒരു കൺസീവ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ചാൻസ് ഒരു 3-4 days ഓവുലേഷന് മുന്നേ ആയിട്ട് ആണ് എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസ്. പിന്നെ എന്നാ പറഞ്ഞ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മെനപ്പോസ് വരെ ആളുകൾക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റും. നാച്ചുറൽ പ്രഗ്നന്റ് ആയില്ലെങ്കിൽ പോലും IVF കൊണ്ടാകാം. അതൊരു അബദ്ധധാരണയാണ്. IVF ഈസ് നോട്ട് ദ ആൻസർ ഫോർ എവറിത്തിങ്. അതൊരു മനുഷ്യന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ഹെൽത്തും ഫെർട്ടിലിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹം, നമ്മുടെ എൻ്റെ പ്രാക്ടീസിലൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ കാണുന്നത് ആളുകൾ ഒരു നോർമൽ വെയിറ്റും ആയിട്ട് വരും. പക്ഷെങ്കിൽ ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്കിനും ദൈവിക്കം ഒഫീസ്. കാരണം അവർ അവരുടെ ലൈഫ് സ്റ്റൈല്, എക്സസൈസ് ഇല്ലായ്മ, പിന്നെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം കൊണ്ട് വെയിറ്റ് കൂടി അവർക്ക് ഒരുപാട് എന്നാ പറയുന്നത് ഹോർമോണൽ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി ഫെർട്ടിലിറ്റി ൊക്കെ ബാധിക്കാറുണ്ട്. അപ്പൊ ഓവറോൾ ജനറൽ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്.
ഡോക്ടർ, അപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് ഒന്ന് വ്യക്തമാക്കാമോ? അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പൊതുവായിട്ട് ഒരു ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം?
ഓക്കെ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സിന് താഴെ മറ്റുള്ള രോഗാവസ്ഥകൾ ഒന്നും ഇല്ലെങ്കിൽ റെഗുലറായിട്ട് ഇൻ്റർ കോഴ്സ് നടക്കുന്ന ഒരു കപ്പിൾ എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, റെഗുലർ ആയിട്ടുള്ള ഇൻ്റർ കോഴ്സ് എല്ലാം നടക്കുന്ന ഒരു കപ്പിളിൽ 12 മാസം ഒരു വർഷം ആയിട്ട് പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിലാണ് നമ്മൾ അവരെ ഒരു ഒരു സബ്ഫെർട്ടൈൽ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ആക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് തുടങ്ങുന്നത്. പക്ഷേ 35 വയസ്സിന് മേളിലാണ് പെൺകുട്ടി, 35 വയസ്സിന് മേളിലാണെങ്കിൽ ആ ടൈം പീരീഡ് 12 മാസത്തിൽ നിന്നും കുറച്ച് 6 മാസമായിട്ടും പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ പിന്നെ ഈ നീഡ് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നു, ടൈം അവർക്ക് കുറവാണ്, ഫെർട്ടിലിറ്റി കുറഞ്ഞു പോകുന്നു. സോ ഇന യു നീഡ് ടു ഇന്റർവീൻ. അതാണ് ഒരു 35 വയസ്സിന് ശേഷം. അതേസമയം ഈ 35 വയസ്സിന് താഴെ ആണെങ്കിൽ പോലും ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ അറിയാം. അവർക്ക് എൻഡോമെട്രിയോസിസിന് സർജറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓവുലേഷൻ ഒന്നും നടക്കുന്നില്ല, കൊല്ലത്ത് രണ്ടും മൂന്നും ഒക്കെ ഇപ്പൊ പീരിയഡ്സേ വരുന്നുള്ളൂ എങ്കിൽ അങ്ങനെയുള്ളത് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ളതാണെങ്കിൽ 12 മാസം ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 6 മാസം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഓസ്ട്രേലിയയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 1 in 6 എന്ന് വെച്ചാൽ 6 in 1 കപ്പിൾസ് അവർക്ക് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാറുണ്ട്.
ഇതിൽ മുൻപേ ഡോക്ടർ സൂചിപ്പിച്ച ഒരു സമയമുണ്ടല്ലോ, അതായത് ഇന്ന സമയമാകുമ്പോൾ അതൊരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഇവിടെ ഓസ്ട്രേലിയയിൽ അതിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും മറ്റും ലഭ്യമായിട്ടുള്ളത്?
ഇത് അതൊരു ഒരു എന്നാ പറഞ്ഞ നമ്മുടെ ഞാനൊരു ഐ വിൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊരു എവിടെയാണ് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതെന്നുള്ള ഇച്ചിരി അത്ര ഒരു അവയർനെസ് കുറച്ച് കുറവുണ്ട്. കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഫെർട്ടിലിറ്റി സെന്റർ, ഒരു IVF സെന്ററിൽ പോവുക അല്ലെങ്കിൽ ഡോക്ടറെ കാണുക, അതൊക്കെ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓസ്ട്രേലിയയിൽ അതിനൊക്കെ ഒരു 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 സിസ്റ്റം ഉണ്ടല്ലോ. അത് ഒരു നേരെ പോയി IVF സെന്ററിൽ പോയി ഒരു ഡോക്ടറെ കാണാനായിട്ട് പറ്റത്തില്ല. സോ നമ്മുടെ മലയാളി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവരിവിടെ ഒന്ന് സെറ്റിൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു GP വളരെ അത്യാവശ്യമാണ്. ഒരു GP അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു ഒരു ഫെർട്ടിലിറ്റിയിൽ ഒരു കൺസേൺ ഉണ്ടെന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ GP അടുത്ത് നിന്നും ഒരു റെഫറലും മേടിച്ച് ഒരു ഫെർട്ടിലിറ്റി ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ GP അത്യാവശ്യം കാര്യങ്ങളെല്ലാം അന്വേഷിക്കും, അതിൻ്റെ അകത്തൊരു ഹിസ്റ്ററി ചോദിക്കും, ഒരു എക്സാമിനേഷൻ നടത്തും, ചില ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും. അതിനൊക്കെ ശേഷമായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്ന ഒരു 30 വയസ്സുള്ള ഒരു ഒരു പെൺകുട്ടി ചെന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ട് 6 മാസമായി, എനിക്ക് കൊച്ചുങ്ങളുണ്ടാകുന്നില്ല. GP ചിലപ്പോൾ റെഫ്യൂസ് ചെയ്തെന്ന് വരും റെഫറൽ. കാരണം ബൈ ഡെഫിനേഷൻ ഇങ്ങനത്തെ ഒരു ഒരു ഇൻഫെർട്ടിലിറ്റി ഇല്ല ആ കപ്പിളിന്. അതുകൊണ്ട് ചിലപ്പം കുറച്ചുകൂടി ഡിലേ ചെയ്യിക്കും. പക്ഷെ അതിൻ്റെ ടൈമിൽ അവർക്ക് ഭയങ്കരം സ്ട്രെസ്സൊക്കെയാണ്. ചില ടെസ്റ്റുകൾ GP ഓർഗനൈസ് ചെയ്യും, അത് ഞാൻ പറയാം എന്തൊക്കെ ടെസ്റ്റുകളാണ് ജനറലി ചെയ്യേണ്ടതെന്ന്. പിന്നെ വേറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ജനറൽ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവർക്കൊരു മെഡിക്കെയറും ഹെൽത്ത് ഫണ്ടും. മെഡിക്കെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മ ഒരു ഒരു നമ്മുടെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത്. അത് പക്ഷെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് മുഴുവനും മെഡിക്കെയർ ഫണ്ട് ചെയ്യത്തില്ല. പിന്നെ പ്രൈവറ്റ് ഹെൽത്ത് ഫണ്ട് അഗെയിൻ ഇറ്റ് വിൽ നോട്ട്, അതും എല്ലാ ട്രീറ്റ്മെന്റും കവർ ചെയ്യത്തില്ല. ഈവൻ മെഡിക്കെയറും ഉണ്ട് ഹെൽത്ത് ഫണ്ട് കവറും ഉണ്ടെങ്കിൽ പോലും എല്ലാ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സും അതും കവർ ചെയ്യത്തില്ല. ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഡിലേ ആക്കാതെ, എന്നാൽ ഒരുപാട് ആങ്ഷ്യസും ആകാതെ കറക്റ്റ് ടൈമിൽ പോയി ഡോക്ടറെ GP പോയി കാണുക. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതെ ഇൻവെസ്റ്റിഗേഷൻസ് അറേഞ്ച് ചെയ്യുക, ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുക, എന്നിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക, ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ തന്നെ നമ്മൾ എന്നാ പറയുന്ന പ്രോബ്ലംസ് കുറച്ചൊന്ന് സോൾവ് ചെയ്യാനായിട്ടും കുറച്ച് ഇൻഫെർട്ടിലിറ്റി കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണല്ലോ. ഞാനൊരു ഒരു ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമും എഗ്ഗും തമ്മിൽ മീറ്റ് ചെയ്യണം, ഫ്യൂസ് ചെയ്യണം, ഫെർട്ടിലൈസ് ചെയ്യണം, പിന്നെ ആ എംബ്രിയോ വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യണം. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ട് ആ എംബ്രിയോ ഗ്രോ ചെയ്യണം. ഗ്രോ ചെയ്തിട്ട് എന്നാലേ ഉള്ളൊരു കുഞ്ഞാകത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് സ്പേം, ആ സ്പേം നമ്മൾ അസസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പറുകൾ നോക്കുക, എത്ര ഇത്ര ഇത്ര മില്യൻസ് ഉണ്ടോ, അത് ഫാസ്റ്റായിട്ടാണോ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ദേ ലുക്ക് നോർമൽ എന്ന് വെച്ചാൽ അവരുടെ മോർഫോളജി എന്ന് നമ്മൾ പറയും, അത് നോർമൽ ആണോ. പിന്നെ അവർക്ക് എന്നാ സ്പേം ആന്റിബോഡീസ് എന്നൊക്കെ പറയും, സ്പേമിന് എഗൻസ്റ്റ് ആയിട്ട് അവരുടെ നമ്മുടെ തന്നെ ബോഡിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്, അതൊക്കെ കൂടുതലുണ്ടോ, ഇതെല്ലാം അസസ് ചെയ്യണം. അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി ചിലപ്പം നോൺ സ്മൂത്ത് ആയിട്ട് നടന്നെന്ന് വരികയില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി എഗ്ഗ് അണ്ഡം റിലീസ് ചെയ്യണം, അവിടെ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകാം. എല്ലാ മാസവും അണ്ഡം റിലീസ് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ അവിടെ അതൊരു ഒരു ഫാക്ടറാണ്. പിന്നെ ഈ അണ്ഡം ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് അത് ഫെലോപ്യൻ ട്യൂബ് വഴി വന്നിട്ടാണ്, അവിടെ ഫെലോപ്യൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സ്പേം വജാനയിൽ നിന്നും സെർവിക്സ് വഴി യൂട്രൈൻ ക്യാവിറ്റി വഴി ഫെലോപ്യൻ ട്യൂബിലെത്തും. ആ ഫെലോപ്യൻ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി നടക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ ഫെലോപ്യൻ ട്യൂബിൽ ഫെർട്ടിലൈസേഷൻ നടന്ന എംബ്രിയോ ഒരു 5 ദിവസം കൊണ്ടാണ് യൂട്രസിന്റെ ക്യാവിറ്റിയിൽ വരുന്നത്, ഇംപ്ലാന്റ് നടക്കുന്നത്. ആ യൂട്രസിന്റെ ക്യാവിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതുണ്ടെങ്കിൽ ചിലപ്പം പ്രഗ്നൻസി നടന്നൊന്നും വരത്തില്ല. പിന്നെ ഈ ഇംപ്ലാന്റ് നടന്നെങ്കിലും ഇതെല്ലാം ഒന്ന് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോർമോൺസ് എല്ലാം വളരെ ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മുടെ ഹോർമോൺസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രഗ്നൻസി വന്നെന്ന് വരത്തില്ല. പിന്നെ ചില രോഗാവസ്ഥകളുണ്ട്, എൻഡോമെട്രിയോസിസ് ഒക്കെ വളരെ കോമൺ ആയിട്ട്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയ്ക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂട്രസിന്റെ ലൈനിങ് അത് അകത്ത് അകത്തെ വോളിന്റെ ആണ് ഈ ലൈനിങ് എന്ന് പറയുന്നത്, അത് അതിന് അകത്തെ വോളിന് അല്ലാതെ പുറത്ത് യൂട്രസിന്റെ പുറത്ത് ഗ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അത് വളരെ എന്നാ പറയുന്നത് ഫെർട്ടിലിറ്റിനെ വളരെ കുറയ്ക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അറിയാനായിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഹോർമോൺ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. പിന്നെ ഫെലോപ്യൻ ട്യൂബ് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പല രീതിയിൽ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ യൂട്രസിന് എന്തെങ്കിലും ഫൈബ്രോയിഡോ, ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിലുണ്ടാകുന്ന ചെറിയ ബിനൈനായിട്ടുള്ള ട്യൂമേഴ്സ് ആണ്, അതൊക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ ഓവറിയെ നോക്കാനായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ അറേഞ്ച് ചെയ്തെന്ന് വരും. പിന്നെ സ്പേംസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്പേം അനാലിസിസ് ചെയ്യും. ഇതൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനാണ് നമുക്കറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ കപ്പിളിന്റെ പ്രോബ്ലം, എന്താണ് ഈ കപ്പിളിന്റെ പ്രോബ്ലം, എന്തുകൊണ്ടാണ് ഫെർട്ടിലിറ്റി സംഭവിക്കാത്തത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്.
ഇതിനുശേഷം ഇതിനുള്ള ആവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പാത പിന്നെ ഡോക്ടർമാർ നിശ്ചയിക്കുകയാണ്.
അതെ അതെ അതെ. ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ കണ്ടുപിടിച്ച ഒരു സ്പേംസ് അബ്നോർമൽ ആണ്, ആവശ്യത്തിനുള്ള സ്പേം നമ്പർ ഇല്ല, അല്ലെങ്കിൽ അവര് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ആന്റിബോഡീസ് ഉണ്ട്, അങ്ങനെ ചില ഒരു വളരെ അബ്നോർമൽ ആയിട്ടുള്ള സ്പേം ആണെങ്കിൽ ചിലപ്പം നേരിട്ട് എന്നാ പറഞ്ഞ IVF ട്രീറ്റ്മെന്റുകളൊക്കെ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള ചെറിയ ട്രീറ്റ്മെന്റുകൾ അവിടെ ഫലിച്ചൊന്നും വരത്തില്ല, അതാണ് അതിന്റെ ഒരു ഫാക്ട്. അതേസമയം ഒരു പെൺകുട്ടിക്ക് ഒരു എഗ്ഗ് റിലീസ് ചെയ്യുന്നില്ല, അതിന്റെ ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയും. അത് ഈവൻ സയന്റിസ്റ്റുകളുടെ ഇടയ്ക്ക് തന്നെ ഒരു കോൺട്രവേഴ്സി ഉള്ള ഒരു ടോപ്പിക്കാണ് അത്. വിച്ച് കംസ് ഫസ്റ്റ്, എഗ്ഗ് ഓർ ദ ചിക്കൻ? അതാണ് അത് എന്നുവെച്ചാൽ ഒബീസിറ്റി കൊണ്ടാണോ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടാകുന്നത്, അതെയോ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം കൊണ്ടാണോ ഒബീസിറ്റി ഉണ്ടാകുന്നത്, അതൊരു ഒരു ഒരു എപ്പോഴും എന്നാ പറയുന്ന ഷുവർ അല്ലാത്ത ഒരു കാര്യമാണ്. അത് കുഡ് ബി ചെറിയ കുറച്ചൊരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അവർക്ക് ഒരു ടെൻഡൻസി ഉള്ളവർക്ക് കൂടുതൽ വെയിറ്റ് ഗെയിൻ വന്നെന്ന് വരാം. എന്നാൽ പോലും നമ്മൾ പ്രൈമറി ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ 95% പെൺകുട്ടികളും ഇവർക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് വെച്ചാൽ അവർക്ക് ഓവുലേഷൻ റെഗുലർ ആയിട്ട് നടക്കുന്നില്ല, എല്ലാ മാസവും അവർക്ക് മെൻസസ് ഉണ്ടാകത്തില്ല, ചിലപ്പം കൊല്ലത്തെ 2-3 പ്രാവശ്യമൊക്കെ പീരിയഡ്സ് വരത്തുള്ളൂ എന്ന് വെച്ചെന്നാൽ അത് ഈ ഒരു ഒരു എന്നാ പറയുന്ന റെഗുലർ ആയിട്ട് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടാണത്. അപ്പൊ 95% പെൺകുട്ടികളും ഈ ഒരു അവസ്ഥയിൽ അവർ ഓവർ വെയിറ്റ് ആണ്, അല്ലെ ഒബീസ് ആണ്. ഒരു 5% പെൺകുട്ടികളെ ഉള്ളൂ ഈ ഒരു രോഗാവസ്ഥയിൽ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളുള്ളൂ. അപ്പൊ അത് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രൈമറി ട്രീറ്റ്മെന്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്, വെയിറ്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ വെയിറ്റ് കുറച്ച് ഒരു നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർ കാണാം പീരിയഡ്സ് റെഗുലർ ആയിട്ട് വരുന്നത്, നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഹോർമോൺ ലെവൽസ് ചെക്ക് ചെയ്യുമ്പം അവരുടെ വെയിറ്റ് കുറയുമ്പം അബ്നോർമലായി നിന്ന ഹോർമോൺസ് നോർമലായി വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. പിന്നേ ഉള്ളു മെഡിക്കേഷൻസിലേക്ക് കടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പെൺകുട്ടികൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. റെഗുലർ എക്സസൈസ്, ഡയറ്റ് കൺട്രോൾ. നമ്മുടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെ മലയാളി കുട്ടികൾക്ക് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റേ, പ്രത്യേകിച്ച് മൈഗ്രന്റ് കുട്ടികൾ കേട്ടോ,
അത് പുരുഷന്മാർക്കും ഒരു ബാധകമായിരിക്കും തോന്നുന്നു.
വളരെ 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 ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് റെഗുലർ എക്സസൈസ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റേ നമ്മൾ കാണുന്നില്ല. അപ്പൊ അവർ വെയിറ്റ് ഗെയിൻ ചെയ്യാനും പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ്, അപ്പൊ വെയിറ്റ് അവരുടെ ഹോർമോൺസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതൊരു വളരെ ഒരു 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 എന്നാ പറയുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണമാണ്. പിന്നെ ലൈഫ് സ്റ്റൈലും കൊണ്ട് വെയിറ്റ് കുറഞ്ഞിട്ടും അവർക്ക് റെഗുലർ ആയിട്ട് ഓവുലേഷൻ ഒന്നും ആകുന്നില്ല. നമ്മളൊരു ഒത്തിരി ഒരുപാട് നാൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരു ഫെർട്ടിലിറ്റി സീക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആളുകളല്ലേ. അപ്പൊ അവർക്ക് നമ്മൾ വേറെ മരുന്നുകൾ കൊടുക്കുക, എന്ന് വെച്ചാൽ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ്. പിന്നെ അങ്ങനെയുള്ളവർക്ക് അതൊക്കെ കുറച്ച് ചെയ്തിട്ടും സക്സസ്ഫുൾ ആകുന്നില്ല എങ്കിലാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നാ പറയുന്നത് ഹയർ ലെവലിലേക്ക്, സ്റ്റെപ്പ് എന്നാ പറയുന്നത് ലാഡർ കയറി കയറി IVF ലെവലിലേക്കൊക്കെ എത്തുന്നത്. പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് തന്നെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ ഒരുപാട് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
നമ്മള് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഫെർട്ടിലിറ്റിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്.
അബ്സല്യൂട്ട്ലി വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത്.
ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വളർത്തുന്ന രീതിയിൽ ചെറുപ്പം മുതലേ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഒരു ഈ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് തുടക്ക ചെറുപ്പകാലം മുതലേ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ?
കൊച്ചു കുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് ഒരു ഡെയിലി എക്സസൈസ് എന്ന് പറയുന്നത് ഒരു 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 റുട്ടീൻ ആക്കണം ആ കുട്ടികൾക്ക്. പിന്നെ വെയിറ്റ് കൺട്രോൾ, ഫുഡ് എന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും മനസ്സിലാകുമ്പോൾ ഒരു ട്രീറ്റ് കൊടുക്കുന്നതിന്റെ അകത്ത് അപാകത ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അതൊരു റെഗുലർ ആയിട്ട് ആകാനേ പാടില്ല. എന്നാ പറയുന്ന പ്രത്യേകിച്ചും ഈ വർക്കിംഗ് ക്ലാസ് ആണല്ലോ നമ്മൾ കൂടുതൽ ആൾക്കാരും, അപ്പൊ അവർ ഈസി ആയിട്ടുള്ള ഫുഡ് പിള്ളേർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ നഗറ്റ്സ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുക. And we are doing such a harm to them. കാരണം അവരുടെ ഫ്യൂച്ചർ ഇതിനെല്ലാം പ്രോൺ ആക്കുവാണ് നമ്മൾ ഈ എന്നാ പറയുന്ന ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം കൊഞ്ചുന്ന ഡയബറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ടെൻഡൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് ഫുഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ പച്ചക്കറികളും എല്ലാ പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം വളരെ ഇൻ മോഡറേഷൻ എല്ലാം കൊടുക്കുക. പക്ഷെങ്കിൽ ഓവർ ഈറ്റിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് വളരെ റെസ്ട്രിക്ട് ചെയ്യുക. പിന്നെ അതിനെ കഴിഞ്ഞും റെഗുലർ ആയിട്ട് കുട്ടികളൊക്കെ കളിക്കാൻ വിടണം, ശരിക്കും എക്സസൈസ് ചെയ്യിപ്പിക്കുക, ഒരു ഡെയിലി റുട്ടീൻ ആക്കി എടുക്കണം കുട്ടികൾക്ക്. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മാതാപിതാക്കൾ ആ ഹാബിറ്റിലേക്ക് വരണം.
ഓക്കെ, എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ മിനി സക്കറായ.
ഓക്കെ, നന്ദി, താങ്ക് യു.
Hear more stories in your language by visiting sbs.com.au.